ശാന്തി. വിശ്വസാഹോദര്യം, യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് നമ്മുടെ ജീവിതത്തിലെ, പ്രത്യേകിച്ചും ഭാരതീയ ജീവിതത്തിലെ ഏറ്റവും മഹത്വപൂർണമായ ഒരു വിഷയമാണ്. കാരണം നമ്മുടെ ഭാരതീയ ദർശനത്തിലെ പണ്ടു മുതലേ ഉള്ള സർവശ്രേഷ്ഠമായ ഒരു കാഴ്ചപ്പാടാണ് സമത്വം, സാഹോദര്യം, സ്നേഹം. അപ്പോൾ നമുക്ക് സ്നേഹവും സാഹോദര്യവും സമത്വവും ഈ ദർശനം പണ്ടു മുതലേ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഭാരതീയർക്കിടയിൽ ഈ സമത്വ ഭാവന നിത്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കണം. പറയുമ്പോൾ പറയും നമ്മൾ എല്ലാവരും സഹോദരങ്ങളാണ്, വിശ്വത്തിലെല്ലാം ഉള്ളത് നമ്മുടെ സഹോദരങ്ങളാണ്, അതുകൊണ്ടാണല്ലോ ലോകമേ തറവാട് എന്ന സർവശ്രേഷ്ഠമായ ആ ദർശനം നമ്മുടെ ഇടയിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകം ഒരു തറവാടായിട്ട് മാറുക, ലോകത്തെ തറവാടായിട്ട് കാണാൻ കഴിയുന്നെങ്കിൽ തറവാടെന്ന് പറയുമ്പോൾ ആ തറവാടിന് കുടുംബത്തിനൊരു നാഥൻ ഉണ്ടാകണം. ആ നാഥന്റെ കീഴില് ബാക്കിയെല്ലാവരും ഒരു കുടുംബത്തിൽ എന്നതുപോലെ പരസ്പര സ്നേഹത്തോടെ വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ലോകത്തെ ഒരു കുടുംബമായിട്ട് ആ കുടുംബത്തിന്റെ നാഥനെ വിശ്വത്തിന്റെ നാഥനായിട്ട് കണ്ട് ആ പരസ്പര സ്നേഹത്തില് സാഹോദര്യത്തില് ജീവിക്കാൻ കഴിയുകയുള്ളൂ അല്ലേ. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം, എന്തുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ അങ്ങനെ കാണാൻ കഴിയുന്നില്ല? പറയുമ്പോൾ നമ്മൾ ഈ തത്വങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ ഇത്രയും പുസ്തകങ്ങള്, ഇത്രയും മഹത് ഗ്രന്ഥങ്ങളില് ഇത്ര സർവശ്രേഷ്ഠമായ ദർശനങ്ങള് വർഷങ്ങളായിട്ട് നമുക്ക് പ്രാപ്തമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഹാന്മാരെല്ലാവരും നമുക്ക് കാണിച്ചു തന്നതും വഴി കാണിച്ചു തന്നതും ഈ മാർഗത്തെ തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ ദർശനത്തെ നമ്മുടെ പ്രാവർത്തിക ജീവിതമാക്കി മാറ്റാൻ കഴിയുന്നത്? നാം നമ്മുടെ കുട്ടിക്കാലം നോക്കുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ദിവസവും ഒരു പ്ലഡ്ജ് ചെയ്യാറുണ്ടായിരുന്നല്ലോ, നമ്മളെല്ലാവരും ഭാരതീയരാണ്, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. കുട്ടിക്കാലം മുതൽ നമ്മൾ ഈ പ്രതിജ്ഞ ചെയ്ത് പഠിച്ചവരാണ്. ഒരാൾ നമുക്ക് പറഞ്ഞു തന്നു, അതേറ്റ് നമ്മളെല്ലാവരും പറഞ്ഞു എല്ലാവരും സഹോദരങ്ങളാണ്. അപ്പൊ പറയാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ സ്കൂൾ അസംബ്ലി ചേരുന്ന സമയത്ത് നമ്മളത് പ്രതിജ്ഞ പോലെ ചൊല്ലുന്നു. പക്ഷേ ആ പ്രതിജ്ഞയ്ക്ക് ശേഷം ക്ലാസ് റൂമിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ കുട്ടികൾക്കിടയിൽ നമ്മൾ തമ്മിൽ പരസ്പരം തെറ്റുന്നുണ്ട്, പരസ്പരം നമുക്കിടയിൽ അസൂയയുടെയും വിദ്വേഷത്തിന്റെയും പകവീട്ടലിന്റെയും ആയിട്ടുള്ള സംഭവങ്ങളിലൂടെ നമ്മുടെ സ്കൂൾ ഡേയ്സ് പോലും കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, സ്കൂൾ കുട്ടികൾ പോലും പക വീട്ടാൻ വേണ്ടിയിട്ട് തോക്കെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രത്തിലൂടെ ന്യൂസ് മനസ്സിലാക്കിയതാണല്ലോ, ഒരു സഹപാഠിക്ക്, ഒരു സഹപാഠിയോടുള്ള തന്റെ പക വീട്ടാൻ വേണ്ടിയിട്ട് സ്കൂൾ പഠിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥി തന്റെ സഹപാഠിക്കെതിരെ തോക്കെടുത്ത് ഉപയോഗിച്ചു. അപ്പൊ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത്ര ചെറുപ്രായത്തില് സ്കൂൾ ഡേയ്സില് പോലും ആ കുരുന്നു മനസ്സുകളില് പോലും സാഹോദര്യം എന്നുള്ളത് എത്രയോ വിദൂരത്ത്, അതിനുപരി പകയുടെയും വിദ്വേഷത്തിന്റെയും വിത്തുകളാണ് ഇന്ന് കിടക്കുന്നത്. ആ വിത്തുകൾ മുളച്ചിട്ട് ഉണ്ടാകുന്ന വൃക്ഷമായിട്ടാണ് ആ കുട്ടികൾ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരിൽ നിന്ന് അങ്ങനെയുള്ള പ്രവൃത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, നമ്മളുടെ ഭാരതം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഭാരതത്തില് നമുക്ക് മഹാന്മാരുടെ കുറവില്ല, സർവശ്രേഷ്ഠമായ മതഗ്രന്ഥങ്ങളുടെ യാതൊരു കുറവുമില്ല. സർവധർമ്മത്തിൽ നമ്മൾ നോക്കിക്കോളൂ, ഇപ്പോൾ ഹിന്ദു ധർമ്മത്തിൽ നോക്കുകയാണെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത, ഭഗവാന് വാജ കൊണ്ട് സമ്പന്നമായ ഈ ഗ്രന്ഥം, വിശ്വോത്തരമായിട്ടുള്ള ആ മഹത് ഗ്രന്ഥത്തില് നമ്മുടെ ജീവിതത്തിന്റെ കംപ്ലീറ്റ് ദർശനങ്ങൾ അതിലുണ്ട്. എങ്ങനെ ജീവിതം ജീവിക്കണം എന്നുള്ള പൂർണ്ണ പരിജ്ഞാനം നമുക്കതിലൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ ക്രിസ്തു ധർമ്മത്തിലെ ബൈബിള്, ഇസ്ലാം ധർമ്മത്തിലെ ഖുറാൻ, അതേപോലെ സിഖു ധർമ്മത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഗ്രന്ഥ സാഹിബ്, തുടങ്ങി സർവ മതഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എല്ലാവരും പറയാറുണ്ടല്ലോ, എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്ന സാരം ഒന്ന് തന്നെയാണ്, സർവ മതങ്ങളും മനുഷ്യനെ നയിക്കുന്നത് നന്മയിലേക്കാണ്. നന്മയിലേക്ക് നയിക്കാനുള്ള പ്രചോദനമാണ് നമുക്കതിൽ നിന്നെല്ലാം ലഭിക്കുന്നത്. പക്ഷേ ഇത്രയും സമ്പദ് സമൃദ്ധമായ സർവശ്രേഷ്ഠമായ ഉത്കൃഷ്ട ഗ്രന്ഥങ്ങൾ കൊണ്ട് സമ്പന്നമായ നമ്മുടെ ഭാരതം, കാരണം നമ്മുടെ ഭാരതം മതേതര രാജ്യമായതുകൊണ്ട് സർവ മതങ്ങളും സർവ മതഗ്രന്ഥങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും സർവ മഹാന്മാരുടെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ടൊരു മഹാകവി ഇങ്ങനെ പാടിയിട്ടുണ്ട്, ഭാരതത്തിലൊരു പുൽക്കൊടിയായെങ്കിലും ജനിച്ചിരുന്നു എങ്കിൽ. അതിന്റെ അർത്ഥം എന്താണ്? ഭാരതത്തിലൊരു പുൽക്കൊടിയായിട്ട് ജനിക്കുന്നത് പോലും ഇത്രയും ശ്രേഷ്ഠ ഭാഗ്യമാണ്. അതിന്റെ കാരണം എന്താണ്? സർവശ്രേഷ്ഠ ഭാഗ്യം എന്താണ്? ഭാരതത്തിന്റെ ഭാഗ്യം അഥവാ മഹിമ, ഇന്നും വിശ്വത്തില് ഭാരതത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ആത്മീയതയുടെ പേരിലാണ്, ആധ്യാത്മികതയുടെ പേരിലാണ്. പണ്ട് മുതലേ നമുക്കറിയാം, നമ്മുടെ എല്ലാവരും വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, പാകിസ്ഥാനിൽ നിന്നുള്ള സഞ്ചാരികള്, ചൈന സഞ്ചാരികള് എല്ലാവരും വന്നു പോയിരുന്നു ഭാരതത്തിലേക്ക് പണ്ട് മുതലേ ആത്മീയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. ഇന്ന് നമ്മൾ നോക്കിക്കോളൂ, നമ്മുടെ ഭാരത മണ്ണില് ഇത്രയും ആത്മീയതയുടെ വേര് ആഴത്തിൽ പോയിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും കലിയുഗത്തിൽ, നമ്മൾ പറയില്ലേ കലിയുഗത്തിൽ ഇത്രയധികം അധാർമികതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും, വർത്തമാന സമയത്ത് പോലും ആത്മീയതയുടെ ഉറവിടം, വേരുകൾ തേടിയിട്ട് ഇന്നും വിദേശികൾ ഭാരത മണ്ണിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭാരതീയര് മറ്റെല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. ബാക്കി എല്ലാ സമസ്ത മേഖലകളുടെ വേരുകൾ തേടിയിട്ട് എല്ലാവരും അന്യ രാജ്യങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്നും സർവ്വദേശങ്ങളിൽ നിന്നും ആത്മീയ ജ്ഞാനത്തിന്റെ ഉറവിടം തേടിയിട്ട് എല്ലാവരും, ആത്മീയ ജ്ഞാനത്തില് താല്പര്യമുള്ളവരെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാരത മണ്ണിലേക്ക്. പക്ഷേ നമ്മൾ ഭാരതീയരുടെ ചിത്രമോ? നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ഭാരതത്തിൽ പുൽക്കൊടിയായിട്ട് ജനിക്കുന്നതും ഭാഗ്യമെന്ന് മഹാകവി പാടിയെങ്കിൽ, നമ്മൾ വെറും പുൽക്കൊടിയായിട്ടല്ല, മനുഷ്യരായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ഇവിടെ മനുഷ്യ ജന്മമാണ്, ഭഗവാന്റെ സർവശ്രേഷ്ഠമായ രചന എന്നാണല്ലോ മനുഷ്യനെ പറയുന്നത്. അങ്ങനെയുള്ള സർവശ്രേഷ്ഠ രചനയായ നമ്മൾ മനുഷ്യര്, ഈ ഭാരത മണ്ണില് ഭാരതവാസികളായിട്ട് ജന്മം എടുത്തിരിക്കുന്ന നമ്മളില് തീർച്ചയായിട്ടും ആധ്യാത്മികതയുടെ അടിത്തറ നമ്മൾ എത്രത്തോളം ഉറപ്പുള്ളതായിരിക്കണം. ആ ആത്മീയതയുടെ അടിത്തറയിൽ മാത്രമേ ശരിക്കും നമുക്ക് ഭാരതീയമായ ദർശനം, വിശ്വവിഖ്യാതമായ ആ മഹദർശനം, വിശ്വസാഹോദര്യം എന്ന സർവശ്രേഷ്ഠ ഭാവനയെ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയും. അല്ലെങ്കിൽ നോക്കൂ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, ശാരീരികമായിട്ട് നോക്കിക്കഴിഞ്ഞാല് നമ്മളെല്ലാവരും വേറെ വേറെ കുടുംബത്തില് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ജന്മമെടുത്തവരല്ലേ. നമ്മുടെ ശരീരം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം വേറെ, നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ വേറെ, നമ്മുടെ ജാതി വേറെ, മതം വേറെ, നമ്മുടെ രാഷ്ട്രീയപരമായ ബാക്ക്ഗ്രൗണ്ടുകൾ വേറെ. ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിഭിന്നതകൾ രാജ്യത്തിൻ്റെ, ഭാഷയുടെ, മതത്തിൻ്റെ, നിറത്തിൻ്റെ, രൂപത്തിൻ്റെ, ഇത്തരത്തിലുള്ള വിഭിന്നതകളെല്ലാം, അർത്ഥം ഇത്തരത്തിലുള്ള നാനാത്വങ്ങളെല്ലാം നമ്മൾ എല്ലാവരിലും കാണുന്നുണ്ട്. പക്ഷേ ഭാരതത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ മറ്റൊരു ദർശനമാണ് നാനാത്വത്തിൽ ഏകത്വം. നാനാത്വത്തിൽ ഏകത്വം അർത്ഥം എന്താണ്? ഏതാണ് നാനാത്വം? നാനാത്വത്തിലെ ഏകത്വം എന്താണ്? നാനാത്വമാണ് ഈ വിഭിന്നതകൾ. ഈ ദേഹവും ദേഹവുമായി ബന്ധപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും പഠിപ്പിന്റെയും ആയിട്ടുള്ള വിഭിന്നതകൾ, ഈ മതിൽക്കെട്ടുകൾക്ക് ഉള്ളില് ഒരു ഏകത്വം ഉണ്ടെന്നാണ്. എന്താണ് ആ ഏകത്വം? ഈ നാനാത്വങ്ങളാണ് നമ്മളെ അകറ്റി വെച്ചിരിക്കുന്നത്, വേർപെടുത്തി വെച്ചിരിക്കുന്നത് നമുക്കിടയില്. സാധാരണ പറയല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് പറയും, ശാസ്ത്രം വളർന്നിട്ട് ഇത്രയും വിസ്താരം നമ്മുടെ ശാസ്ത്ര ലോകത്തിലൂടെ നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് ഇന്ന് ഈ ഗ്ലോബലൈസേഷൻ സെറ്റപ്പിൽ നമ്മൾ കാണുന്നത് എന്താണ്, ലോകങ്ങൾ തമ്മിൽ, ലോകത്തിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ദൂരം വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ശാസ്ത്രത്തിന്റെ നേട്ടമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞു. ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു സെക്കൻഡില് നമുക്ക് അമേരിക്കയിലോ റഷ്യയിലോ ജപ്പാനിലോ എവിടെ ഇരിക്കുന്നവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അർത്ഥം രാജ്യങ്ങൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞു. പക്ഷേ നമ്മൾക്ക് ഇന്ന് രാജ്യങ്ങൾ തമ്മിൽ ദൂരം കുറഞ്ഞപ്പോഴും നമ്മുടെ മനസ്സുകൾക്ക് തമ്മിലുള്ള ദൂരം ഓരോ ദിവസം കഴിയുന്നതോറും കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലെ. മനുഷ്യ മനസ്സുകൾക്കിടയിൽ നമ്മൾ മതിലുകൾ തീർത്തു. ആ മതിലുകളാണ് ഈ വിഭിന്നതകൾ അഥവാ നാനാത്വങ്ങളെല്ലാം. പക്ഷേ സർവശ്രേഷ്ഠമായ നമ്മുടെ ഭാരതീയമായ ഉൾക്കാഴ്ചയനുസരിച്ച് ഈ നാനാത്വത്തിനുള്ളിലൊരു ഏകത്വമുണ്ട്. ആ ഏകത്വത്തെ ദർശിക്കുമ്പോൾ മാത്രമേ നമുക്കിടയിലുള്ള ആ സമത്വത്തെ, സാഹോദര്യ ബന്ധത്തെ നമുക്ക് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയൂ. എന്താണ് ആ നാനാത്വത്തിലെ ഏകത്വം? അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അതിനെക്കുറിച്ചുള്ള വിദ്യ, ആ വിസ്ഡം നമുക്ക് ലഭിക്കുന്നത് കേവലം ആധ്യാത്മിക ജ്ഞാനത്തിലൂടെ മാത്രം. മറ്റൊരു വിദ്യാഭ്യാസത്തിലൂടെയും നമുക്ക് നാനാത്വത്തിലെ ഏകത്വത്തെ കണ്ടെത്താൻ പറ്റില്ല. നാനാത്വത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് എല്ലായിടത്തു നിന്നും കിട്ടും. ശാസ്ത്രം നമ്മുടെ ഈ ദേഹം, ദേഹവുമായി ബന്ധപ്പെട്ട സമസ്ത നോളജ് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചേതന, അനശ്വരനായ ആത്മചൈതന്യത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. ആ ആത്മീയ ജ്ഞാനം നമ്മൾ പ്രാപ്തമാകാത്തടത്തോളം കാലം നമുക്കിടയിലെ സാഹോദര്യ ബന്ധത്തെ തിരിച്ചറിയാനും നമുക്ക് കഴിയില്ല. അതിനാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വിശ്വസാഹോദര്യം എന്ന സർവശ്രേഷ്ഠ ദർശനത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണമെങ്കിൽ ഈ ശാരീരികമായ വിഭിന്നതകൾക്കുപരിയായ നമ്മളിലെ ഏകത്വം, അർത്ഥം ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചേതന നമ്മളെല്ലാവരിലും ആത്മീയ ഊർജമാണ്. ആത്മരൂപത്തില് നമ്മളിലെ വിഭിന്നതകളില്ല. ശരീരം കൊണ്ടാണ് രൂപവും നിറവും ഭാഷയും ജാതിയും എല്ലാം വ്യത്യസ്തം. പക്ഷേ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചേതന, ആത്മാവ് ഊർജമാണ്. ഊർജം നമ്മളെല്ലാവരിലും ഒരേപോലെ, അതാണ് നമ്മളിലെ ഏകത്വം. അതുകൊണ്ടാണ് ഗീതയിൽ പോലും പറഞ്ഞിരിക്കുന്നത് സർവധർമ്മ പരിത്യാജി മാമേകം ശരണം പ്രജ. സർവധർമ്മങ്ങളെ നീ പരിത്യജിക്കൂ അർജുന, അപ്പോഴേ നിനക്ക് എന്നെ പ്രാപിക്കാൻ കഴിയും. അർത്ഥം എന്താണ്? ഏതാണ് സർവധർമ്മം? ഈ ശരീരത്തിന്റെ ധർമ്മം. ഞാൻ എന്നടത്ത് ഇന്നാളാണ് ഇന്നാളാണ്. അപ്പൊ ഈ ശരീരത്തിന്റേതായ ധർമ്മം, ഇതിന്റെ ജാതി, ഇതിന്റെ പേര്, ഇതിന്റെ സ്റ്റാറ്റസ്, ഇതിനെല്ലാം ഉപരി, ഇതിനെയൊക്കെ ത്യാഗം ചെയ്യുമ്പോൾ അഥവാ ഇതിനെല്ലാം ഉപരിയായിട്ടുള്ള ജ്ഞാനം, വിദ്യ, ആത്മജ്ഞാനം, ആത്മവിദ്യ നമുക്ക് പ്രാപ്തമാകുമ്പോൾ നാം നമ്മുടെ സത്യസ്വരൂപത്തെ, വാസ്തവിക ജ്ഞാനം നമുക്ക് പ്രാപ്തമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന തിരിച്ചറിവിന്റെ വെളിച്ചമാണ് ഞാനെന്ന് പറയുന്നത്. കേവലം നശ്വരമായ ശരീരമല്ല, ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന അനശ്വര ചേതന, ആത്മാവാണ് ഞാൻ. ആ തിരിച്ചറിവിന്റെ വെളിച്ചമാണ് യഥാർത്ഥത്തില് ആത്മീയ ജ്ഞാനത്തിന്റെ മൂലമായ സത്ത. ആ സത്ത, ആ സത്യം, ആ സത്യജ്ഞാനമാണ് ഒരു മനുഷ്യനെ വിവേകശാലിയാക്കി മാറ്റുന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും നോളജ് ഉണ്ട്, ഇൻഫർമേഷൻസ് ധാരാളം ഉണ്ട്, പക്ഷേ നമ്മുടെ വിസ്ഡം വർക്ക് ചെയ്യുന്നില്ല. വിവേകം, ആ വിവേകമാണ്, വിസ്ഡമാണ് ആധ്യാത്മിക ജ്ഞാനം ഒരു വ്യക്തിക്ക് പകർന്നു നൽകുന്നത്. ആധ്യാത്മിക ജ്ഞാനത്തിലൂടെ നമ്മുടെ വിസ്ഡം, വിവേകം പ്രവർത്തിക്കണം. ആ തിരിച്ചറിവ്, അതായത് ഞാൻ ഈ നശ്വരമായ പുറമെ കാണുന്ന ശരീരമല്ല, ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ചേതനയാണ്. ആ ചേതന നമ്മളെല്ലാവരിലും, വിശ്വത്തിൽ നിന്ന് 600 കോടി മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മളെല്ലാവരിലും ഈ ആത്മീയ ഊർജ ഒരേപോലെയാണ്. ഈ ആത്മീയ ബന്ധത്തില്, സ്പിരിച്വൽ റിലേഷൻഷിപ്പ് നമ്മളെല്ലാവരിലും ഒരേപോലെ. ആത്മരൂപത്തിലാണ് നമ്മൾ ഭൈ ഭൈ സഹോദരൻ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞേ, ഇതുവരെ ഈ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് നമ്മൾ തിരിച്ചറിയുന്നില്ലയോ, അതുവരേക്കും നമുക്ക് പരസ്പരമായി നമുക്കിടയിലുള്ള സത്യമായ സാഹോദര്യ ബന്ധത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുകയില്ല. എപ്പോഴാണോ ഈ സാഹോദര്യ ബന്ധത്തെ നമ്മൾ തിരിച്ചറിയുന്നത്, അപ്പോൾ മാത്രമേ നമുക്കിടയില് നിസ്വാർത്ഥമായ സ്നേഹം, ആത്മീയ സ്നേഹം ജന്മമെടുക്കുകയും നമുക്കിടയില് ഈ ബ്രദർഹുഡ് റിലേഷൻഷിപ്പ് മീൻസ് എ സ്പിരിച്വൽ റിലേഷൻഷിപ്പ്, ആ സ്പിരിച്വൽ റിലേഷൻഷിപ്പിന്റെ തിരിച്ചറിവിനോടൊപ്പം തന്നെ. സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്, ലോകമേ തറവാട് അല്ലെങ്കിൽ വസുദൈവ കുടുംബകം. അപ്പൊ വസുദൈവ കുടുംബക അർത്ഥം എന്താണ്, നമ്മുടെ ഈ വിശ്വം അഥവാ ലോകം ഒരു തറവാടല് അഥവാ ഒരു കുടുംബമായിട്ട് മാറുക. അപ്പൊ ഈ ലോകം ഒരു കുടുംബമാകുമ്പോൾ നമ്മളെല്ലാവരും ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കി, നമുക്കിടയിലെ സ്പിരിച്വൽ റിലേഷൻഷിപ്പാണ് നമുക്ക് ഭൈ ഭൈ ബന്ധുത്വം നൽകുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും ഭൈ ഭയ്യൻ, അല്ലെ ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും ഭൈ ഭയ്യൻ. അപ്പൊ ഈ ഭൈ ഭൈ റിലേഷൻഷിപ്പിന്റെ ആധാരം സ്പിരിച്വൽ അവയർനെസ് ആണ്. അഥവാ സ്പിരിച്വൽ അവയർനെസ്സിലൂടെ ഇതുവരെ ഒരു വ്യക്തിയില് ഈ ബ്രദർഹുഡ് റിലേഷൻഷിപ്പ് അഥവാ ഭൈ ഭൈ ദൃഷ്ടികോൺ, സഹോദര സഹോദര ദൃഷ്ടി നമ്മളിൽ വളർന്നു വരുന്നില്ലേ, ആ ഉത്കൃഷ്ടമായ ചിന്താഗതിയിലേക്ക് വരാൻ, അതിനനുസരിച്ച് നമ്മുടെ ദൃഷ്ടികോണിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ലയോ, അതുവരെ നമ്മളെ ആത്മീയ ജീവിതം ജീവിക്കുന്ന വ്യക്തി എന്ന് പറയാൻ ഒരിക്കലും കഴിയുകയില്ല. ആ ഒരു പരിവർത്തനമാണ് ആധ്യാത്മിക ജീവിതം ജീവിക്കുന്നതിന്റെ റിസൾട്ട്. നമ്മളുടെ ദൃഷ്ടികോണിൽ മാറ്റം. ഇതുവരെ നമ്മൾ എങ്ങനെയാ കണ്ടിട്ടുള്ളേ, ഞാൻ എന്റെ കുടുംബം, എന്റെ വീട്, എന്റെ ഹസ്ബൻഡ്, എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ കുട്ടികള്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടികളില് നമ്മുടെ മക്കള് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കും, ഹാ കുട്ടിയല്ലേ അറിയാതെ ചെയ്തത്. അതേസമയം അതേ തെറ്റ് അടുത്ത വീട്ടിലെ ഒരു കുട്ടി ചെയ്തു എന്നിരിക്കട്ടെ, ഉടനെ നമുക്ക് മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്, ഈ കുട്ടിയല്ലേ എന്നുള്ള തോന്നല് അത്ര വേഗം നമുക്ക് വരില്ലേ. പകരം നമ്മൾ ഉടനെ എന്ന് വിചാരിക്കും, ഹാ അല്ലേലും ആ കുട്ടി കുറച്ച് വികൃതിയാണ്, അല്ലേലും അത് കുറച്ച് അധിക പ്രസീനിയാണ്. ഉടനെ നമ്മുടെ കണ്ണാടി മാറി, നമ്മുടെ കണ്ണട മാറി, നമ്മുടെ ദൃഷ്ടികോണം മാറി. എന്റെ കുട്ടിയായിരുന്നപ്പോ കുട്ടിയാണ്, അതുകൊണ്ട് അറിയാതെ ചെയ്തല്ലേ പോട്ടെ സാരില്ല. പക്ഷെ അടുത്ത വീട്ടിലെ കുട്ടി അതേ തെറ്റ് ചെയ്യപ്പോ നമ്മുടെ ദൃഷ്ടികോണം മാറി. കാരണം എന്താണ്, അത് അന്യ വീടാണ്, അന്യ കുട്ടിയാണ്, മറ്റൊരു കുട്ടിയാണ്. അപ്പോഴേക്കും നമ്മുടെ ദൃഷ്ടികോണിലുണ്ടായ അന്തരം കൊണ്ടാണ് ഉടനെ നമ്മൾ ആ തെറ്റിനെ കുറിച്ച് വലുതായിട്ട് കാണുന്നത്. അതേപോലെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് പുറത്താകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ വളരെ അറ്റൻഷൻ വയ്ക്കും. അതേസമയം മറ്റാരുടെയെങ്കിലെ കുറിച്ച് നമുക്ക് മറ്റാരുടെങ്കിലുള്ള ഒരു തെറ്റ് അല്ലെങ്കിൽ മോശക്കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, അത് എത്ര പേരുടെ അടുത്തേക്ക് എത്തിക്കാമോ നമ്മൾ എത്തിക്കും. കാരണം വായി തുറന്നാൽ നമുക്ക് അതേ ഓർമ്മ വരുള്ളൂ ആദ്യം ആ മോശത്തെ കുറിച്ച് വർണ്ണിക്കാൻ. ആരെ കണ്ടാലും അതിന്റെ ഷെയറിംഗ് നമ്മൾ ചെയ്യാം. അതേസമയം നമ്മൾ നമ്മുടെ തെറ്റാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്താണെങ്കിലും എത്രത്തോളം കഴിയും അതിനെ മൂടി വയ്ക്കാൻ ശ്രമിക്കും അല്ലേ. കാരണം എന്താ, അത് അന്യന. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ തെറ്റിനെ നമ്മൾ വ്യാപിപ്പിക്കുന്നത്. അപ്പോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്താ, എന്റെ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്, സഹിക്കാൻ പറ്റുന്നുണ്ട്, ഉള്ളിൽ ഒതുക്കാൻ പറ്റുന്നുണ്ട്. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ കൂടെയുള്ളവര്, നമ്മുടെ ബന്ധു അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ നമ്മുടെ മക്കള് ഒരു തെറ്റ് ചെയ്ത് നമ്മൾ സഹിക്കുന്നു, സഹിക്കാൻ കഴിയുന്നു, ആ തെറ്റിനെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു. പക്ഷെ അതേ തെറ്റ് മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്, അത് അന്യരാണ്. അപ്പൊ നമ്മളുടെ ഭൈ ഭൈ ദൃഷ്ടികോണം എവിടെ പോയി? നമ്മളെല്ലാം സഹോദരങ്ങളാണെന്നുള്ള ആ നമ്മൾ കേട്ട് പഠിച്ചു വന്ന ആ തത്വം എവിടെ പോയി? നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു വന്നേ ആധ്യാത്മിക ജ്ഞാനം ഇവിടെ നമുക്ക് ഉപയോഗപ്പെടുന്നത്. നമുക്ക് എന്റെ വീട്, എന്റെ കുട്ടി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നു, നമ്മുടെ മിസ്റ്റേക്കുകളെ, നമ്മുടെ കൂടെയുള്ളവരുടെ മിസ്റ്റേക്കുകളെ, അതേപോലെ നമുക്ക് സർവരെയും പ്രതി ഉള്ള നമ്മുടെ ദൃഷ്ടിക്കോൺ, അവരാരു തന്നെയാണെങ്കിലും ഏത് ഭാഷക്കാരാണെങ്കിലും ഏത് ജാതിയിലാണെങ്കിലും ഏത് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലൂടെയും സഞ്ചരിക്കുന്നവരെ പ്രതിയുള്ള നമ്മുടെ ദൃഷ്ടികോൺ നമുക്ക് പോസിറ്റീവാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ, അവരെ അവരായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, അവരാര് തന്നെയാണെങ്കിലും അതേ രൂപത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ടാണ് പണ്ട് മഹാനായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇതിന്റെ അർത്ഥം എന്താണ്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അർത്ഥം നമ്മൾ നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു അതേപോലെ അയൽക്കാരനെ സ്നേഹിക്കണേ, അവരാരാണെന്നുള്ള ആ യഥാർത്ഥ്യ ബോധം വരണം നമുക്ക്. അയൽക്കാരൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ പോലെ സ്നേഹിക്കാൻ പറ്റില്ലേ, പകരം അയൽക്കാരനും ഞാനും തമ്മിലുള്ള റിയൽ റിലേഷൻഷിപ്പ് അത് തിരിച്ചറിയും. അത് സ്പിരിച്വൽ റിലേഷൻഷിപ്പാണ്. ആ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് റിയലൈസ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് എന്നെ പോലെ അവരെയും അയൽക്കാരനായിട്ട് കാണുമ്പോൾ തിരിച്ച് സ്നേഹം വരില്ലേ. അതേസമയം ആ അയൽക്കാരനും ഞാനും തമ്മിലുള്ള യഥാർത്ഥ ബന്ധുത്വം ഭൈയാണ്, ബ്രദർഹുഡ് റിലേഷൻഷിപ്പാണ്. സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മളുടെ എപ്പോഴാണോ ഉയരുന്നത്, ആ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്ന വിസ്ഡമാണ് നമ്മുടെ ദൃഷ്ടികോണിൽ ആ ചേഞ്ച് കൊണ്ടുവരുന്നത്. അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഈ ഭൈ ഭൈ സ്പിരിച്വൽ റിലേഷൻഷിപ്പിൽ നമ്മളെല്ലാ സ്പിരിറ്റ്സിനും അഥവാ സ്പിരിച്വൽ എനർജിയാണല്ലോ നമ്മൾ, നമ്മളിലെ ഈ സ്പിരിച്വൽ എനർജിക്കെല്ലാം കൂടി ഒരു ഫാദർ, ഒരു വിശ്വനാഥൻ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയണേ ഗോഡ് ഫാദർ എന്നാ പറയണേ. അർത്ഥം എന്താണ്? ഈശ്വരൻ പിതാവാണ്. പടച്ചോനെ എന്നാ വിളിക്കണേ, തുമൈവ മാതാശ്ച പിതാ തുമൈവ എന്നാ പാടുന്നത്. അപ്പൊ സർവധർമ്മങ്ങളിലും ഈശ്വരനെ ഫാദറായിട്ട് മദറായിട്ട് മാതാപിതാവായിട്ടാണ് കാണുന്നത്. അർത്ഥം എന്താണ്? എങ്ങനെ ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും മാതാപിതാവാകുന്നു? ശരീരം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അച്ഛനും അമ്മയും വേറെ വേറെയാണ്, പക്ഷേ ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ബോഡിലി റിലേഷൻഷിപ്പ് അല്ല, മനസ്സിന്റെ ആത്മാവിന് ബന്ധുത്വമാണ് പരമാത്മാ പിതാവുമായിട്ട്. സർവധർമ്മത്തിലും നമ്മൾ ഈശ്വരന്റെ മഹിമ ഒരേപോലെയാണ് പാടുന്നത്. ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും മാതാപിതാവാണ്, എല്ലാവർക്കും. ഭാഷ വേറെ ആകണമുണ്ടാവും, ഒരു ഒന്ന് നമ്മൾ മലയാളത്തില് മറ്റൊന്ന് സംസ്കൃതത്തില് അല്ലെങ്കിൽ ഇംഗ്ലീഷില് വേർഡ്സ് ഡിഫറെന്റ് ആണ്, പക്ഷെ സാരത്തിൽ എന്താ പറയണത്? നമ്മളെല്ലാവരും ഒരേ ഈശ്വരന്റെ സന്താനങ്ങളാണ്. അർത്ഥം നമ്മളുടെ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് പരമാത്മാ പിതാവ്, പരമാത്മാവും നമ്മൾ സർവാത്മാക്കളും. അതുകൊണ്ടാണ് പറയുന്നത് സുപ്രീമാണ്, സുപ്രീം സോൾ നമ്മള് സോൾ അല്ലെങ്കിൽ സ്പിരിറ്റ്. അപ്പൊ സ്പിരിച്വൽ എനർജിക്കാണ് ആ സുപ്രീം എനർജിയുമായിട്ടുള്ള കണക്ഷൻ. അപ്പൊ സുപ്രീം എനർജി ഈ വിശ്വത്തിന്റെ നാഥനായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ സ്പിരിറ്റ്സ്, നമ്മള് ആത്മാക്കൾക്ക് എല്ലാവരുടെയും കൂടി നാഥനാണ് പരമാത്മാ പിത. അതാണ് വേൾഡ് ബ്രദർഹുഡ് റിലേഷൻഷിപ്പിന്റെ ആധാരം. ഗോഡ് ഫാദർ ആകുമ്പോൾ മദർ ആകുമ്പോൾ നമ്മളെല്ലാവരും പരസ്പരം സഹോദരങ്ങളായിട്ട് മാറുന്നു. ഈ സാഹോദര്യ ബന്ധത്തെ മനസ്സിലാക്കി തരിക, ആ സാഹോദര്യ ബന്ധത്തെ മനസ്സിലാക്കി ദൈനംദിന ജീവിതം ജീവിക്കുക, ഈ ആധ്യാത്മിക പരിജ്ഞാനമാണ് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ ഈ സ്പിരിച്വൽ യൂണിവേഴ്സിറ്റിയിലൂടെ നമുക്ക് ലഭിക്കുന്ന എഡ്യൂക്കേഷൻ. ഈ എഡ്യൂക്കേഷൻ നമുക്ക് നൽകുന്ന വിവേകം, ഈ വിവേകം പ്രാപ്തമാക്കി ജീവിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്കിടയിൽ സമത്വ ഭാവനയോടെ ജീവിക്കാൻ, പരസ്പരമായ സ്നേഹത്തോടെ ജീവിക്കാൻ, സാഹോദര്യ ബന്ധത്തോടെ ജീവിക്കാൻ, അർത്ഥം ഭാരതീയ ദർശനത്തെ നമ്മുടെ പ്രാവർത്തിക ജീവിതമാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. അതിനാൽ നമുക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, മനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ യാഥാർത്ഥ്യ ബോധത്തെ തിരിച്ചറിയാൻ കഴിയും. ഈ ഭാരത മണ്ണിൽ വസുദൈവ കുടുംബകം എന്ന സർവശ്രേഷ്ഠമായ ജീവിത ദർശനത്തെ എന്റെ പ്രാവർത്തിക ജീവിതമാക്കി മാറ്റാൻ ദൃഢസങ്കല്പം വയ്ക്കുക. ആധ്യാത്മിക ജ്ഞാനത്തിന്റെ അവബോധത്തിലൂടെ വിശ്വസാഹോദരിയിൽ നിന്ന് മഹത് ദർശനത്തെ ഞാൻ ഉൾക്കൊള്ളുകയാണ്. വിശ്വപിതാവായ സർവേശ്വരന്റെ സന്താനങ്ങളായ നമ്മൾ ആത്മരൂപത്തിൽ സഹോദരങ്ങളാണ്. ലോകമാകുന്ന തറവാട്ടിൽ സർവേശ്വരനാകുന്ന മാതാപിതാവിന്റെ ആത്മീയ സന്താനങ്ങളായ നമ്മൾ ജാതിക്കും മതത്തിനും നിറത്തിനും ഭാഷയ്ക്കും സർവനാനാത്വങ്ങൾക്കും ഉപരിയായി നമുക്കിടയിൽ ആത്മീയമായ ഏകത്വമുണ്ട്. ഉത്കൃഷ്ടമായ ഈ ഏകത്വത്തെ തിരിച്ചറിഞ്ഞ് ഞാൻ എന്റെ ജീവിതത്തെ ആത്മീയമായ പരസ്പര സാഹോദര്യത്തിൽ നിലനിർത്തിക്കൊണ്ട് ലോകമേ തറവാടെന്ന ഭാരതീയ ദർശനത്തെ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഓം.